ഡോക്ടർ മാത്യു കെ ജോർജ്, ഇപ്പോൾ ഹോളിവുഡ് താരം ഏഞ്ചലീന ജോളി ബ്രസ്റ്റ് ക്യാൻസർ തടയുന്നതിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയ ചെയ്തു എന്നുള്ള വാർത്ത എല്ലാവരും വായിച്ചു. എന്താണ് ഈ ശസ്ത്രക്രിയ എന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. താങ്കൾക്ക് അതൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? എന്താണ് യഥാർത്ഥത്തിൽ ഏഞ്ചലീന ജോളി ചെയ്ത ശസ്ത്രക്രിയ?
ബ്രസ്റ്റ് ക്യാൻസർ സാധാരണ കാണപ്പെടുന്നത് ഒരു ജനിതക കാരണങ്ങൾ കൊണ്ടല്ല. 80-90% ആളുകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നതിന് പ്രത്യേകമായ ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു 5-10% ആളുകൾക്ക് ഇതിന്റെ ഒരു ജനിതക കാരണം കാണാം. ആഞ്ചലീന ജോളിയെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഒരു പ്രത്യേകതരം ജനിതക പ്രശ്നമുണ്ടായിരുന്നു, ഒരു ജീൻ മ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു. ആ ജീൻ മ്യൂട്ടേഷൻ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ശസ്ത്രക്രിയയാണ് അവർ ചെയ്തത്. അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് തീർച്ചയായും ചെയ്തത്.
പക്ഷേ ഇത്തരമൊരു ശസ്ത്രക്രിയ ഏഞ്ചലീന ജോളി ചെയ്തതായിട്ടുള്ള വാർത്ത വന്ന് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഏഞ്ചലീന ജോളിയുടെ അമ്മായി ഇതേ രോഗത്താൽ മരിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തിൽ തന്നെ ഇത്തരം രോഗം വരാൻ സാധ്യതയുണ്ടെന്നുള്ള തെളിവായി ഇതിനെ പലരും പറയുന്നുണ്ട്. സത്യമാണോ അത്?
തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ ഒരു 5-10% ആളുകൾക്ക് മാത്രമേ ഒരു ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ ഹെറിറ്ററി ഹിസ്റ്ററി കാണാറുള്ളൂ. ഈ ഫാമിലി ഹിസ്റ്ററിയാണ് നമ്മൾ ഈ ആഞ്ചലീന ജോളിയുടെ ഫാമിലി കുടുംബത്തിൽ നമ്മളിപ്പോൾ കണ്ടത്. അവരുടെ ആന്റിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു, അവർ അത് 60-63 വയസ്സിൽ അവർ മരണപ്പെട്ടു. അവരുടെ വേറെ ഫാമിലിയിലും ഈ ബ്രസ്റ്റ് ക്യാൻസറോ ഒവേറിയൻ ക്യാൻസറോ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കിത് മാത്രം ഇവരെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമാണ് ഈ ഹെറിറ്ററി അല്ലെങ്കിൽ ഫെമിലിയർ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. എന്നാൽ ചില സമയത്ത് ഫെമിലിയർ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള എല്ലാം തന്നെ പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് വരണമെന്നില്ല. ചില സമയത്ത് ചില ആളുകളുടെ 1-2 ബ്രസ്റ്റോ അല്ലെങ്കിൽ ഓവറിയൻ ക്യാൻസറോ കണ്ടെന്നിരിക്കാം, പക്ഷെ അത് മുഴുവൻ തന്നെ പാരമ്പര്യമായിട്ട് വരണമെന്നില്ല. അപ്പൊ ഇവരുടെ കുടുംബത്തില് അതൊരു പാരമ്പര്യമായിട്ടുള്ള അസുഖമായിരുന്നു, അതുകൊണ്ടാണ് അത് സംഭവിച്ചത്.
ഒരിക്കൽ കുടുംബത്തിൽ ഒരാൾക്കുണ്ടെങ്കിൽ എത്രത്തോളം അടുത്ത തലമുറയിലേക്ക് വരാമെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും പഠനങ്ങൾ നടന്നിട്ടുണ്ടോ ഡോക്ടർ?
തീർച്ചയായിട്ടും അതിങ്ങനെയുള്ള പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില പ്രത്യേകതരം ജീനുകൾ അറിയാം. ആ ജീൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുള്ള ജീനുകളാണ്. ആ ജീനില് ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്നാണ് ആ ഒരു പ്രതിഭാസത്തിന് പറയുന്നത്. അത് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ വരാനായിട്ടുള്ള ചാൻസസ് കൂടുന്നു. രണ്ടു തരം ജീനുകളാണ് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത്, BRCA1 and BRCA2 genes. ഈ BRCA1 genes കാണപ്പെടുന്ന ആളുകൾക്ക് ഒരു 60% ചാൻസ് ഉണ്ട് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാൻ. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒവേറിയൻ ക്യാൻസർ ഉണ്ടാകാനായിട്ട് ഒരു 40% ചാൻസും ഉണ്ട്. നമ്മൾ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് BRCA1 BRCA2 genes ആണ് സാധാരണയായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്.
ഡോക്ടർ, ഈ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ജനറ്റിക് കാരണം ഉണ്ടെങ്കിൽ, അത് മുൻകൂട്ടി കണ്ടുപിടിക്കാനുള്ള സാധ്യത എത്രത്തോളമാണുള്ളത്?
നമ്മുടെ ഓസ്ട്രേലിയൻ മെഡിക്കൽ സിസ്റ്റത്തില് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രത്യേകിച്ചുമായിട്ടുള്ള ക്ലിനിക്കുകൾ, ഹെറിഡിറ്ററി ബ്രസ്റ്റ് ക്യാൻസർ ക്ലിനിക്കുകളുണ്ട്. ചില കാര്യങ്ങളാണ് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടത്. ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, അവർക്ക് അവരുടെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അല്ലെങ്കിൽ അവരുടെ സിസ്റ്ററിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രാൻഡ് മദറിന് അല്ലെങ്കിൽ ആന്റിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുക, അല്ലെങ്കിൽ വേറെ ചില ആൾക്ക് 2 breasts ക്യാൻസർ ഉണ്ടാകുക, ചില ആൾക്ക് ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും ഉണ്ടാകുക, അല്ലാതെ ചില ആണുങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുക. ഇങ്ങനെ നമ്മൾ ഒരു ഫാമിലിയെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും ഒരു ഹെറിറ്ററി ബ്രസ്റ്റ് ക്യാൻസർ ക്ലിനിക്കിലേക്കാണ് നമ്മൾ അവരെ റെഫർ ചെയ്യുന്നത്. അവിടെ അനലൈസ് ചെയ്തതിന് ശേഷം ഇവരുടെ റിസ്ക് സ്റ്റാറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട രീതിയിലുള്ള ജനറ്റിക് ടെസ്റ്റിംഗിലേക്ക് അവരെ പറഞ്ഞു വിടും. അതിനുശേഷം ഈ ജനറ്റിക് ടെസ്റ്റിംഗിൽ കൂടെ ഇവർക്ക് പ്രത്യേക തരത്തിലുള്ള ജീൻ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സർവൈലൻസ് അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്തു കൊടുക്കാറുണ്ട്. ഉദാഹരണമായിട്ട് MRI ബ്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്.
നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ പിന്നീട് കഴിയുമോ?
എനിക്ക് ആ ചോദ്യത്തില് ഇങ്ങനെ ജനിതകപരമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ആളുകൾക്ക് നമ്മൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്താൽ ഒരു 80% ചാൻസ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്ന അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അത് ഒരു കംപ്ലീറ്റ് ഇറാഡിക്കേഷൻ ആണ് എന്ന് പറയാനായിട്ട് സാധ്യമല്ല. കാരണം ചില ആളുകൾക്ക് ഈ ബ്രാക്ക മ്യൂട്ടേഷൻ ഉള്ള ആളുകൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഇല്ലാതിരിക്കാം. പക്ഷെ ചില ആളുകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. എന്നാലും ഒരു കംപ്ലീറ്റ് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഇതിനെ ഈ മാസ്റ്റെക്ടമിയോ അല്ലെങ്കിൽ ബ്രസ്റ്റ് റിമൂവലോ അത് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനം എന്നൊന്നും പറയാൻ പറ്റില്ല.
ഓസ്ട്രേലിയൻ ക്യാൻസർ സൊസൈറ്റി അടുത്ത കാലത്ത് ഒരു പ്രസ്താവന, ഏഞ്ചലിന ജോലിയുടെ വിഷയം വന്ന ശേഷം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, എല്ലാവരും ഇത്തരത്തിലുള്ള പ്രിവെന്റീവ് മാസ്റ്റെക്ടോമി സർജറിയിലേക്ക് പോകേണ്ട കാര്യമില്ല, അത് അത്ര അനുശാസിക്കുന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക് ഉണ്ടോ?
റിസ്ക് എന്നല്ല അത് അത് മനസ്സിലാക്കുന്നത്. ഈ ഒരു സർജറി ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാലോ സെലിബ്രിറ്റി ആളുകൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആളുകളെല്ലാം തന്നെ അതൊരു ഫോളോ ചെയ്യാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇത് വളരെ ഒരു റിലേറ്റീവ് ആണ് ഇതെല്ലാം. ഒരു ചില സമയത്ത് നമ്മൾ ഇതൊരു റിസ്ക് റിഡക്ഷൻ സർജറിയാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കംപ്ലീറ്റ് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ആഞ്ചലീന ജോളിക്ക് ഉണ്ടായിരിക്കുന്ന ബ്രാക്ക 1 മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പോപ്പുലേഷനുള്ള ബ്രസ്റ്റ് ക്യാൻസറിലെ ഒരു 5-10% ആളുകളിൽ മാത്രമേ അത് കാണത്തുള്ളൂ. അതുകൊണ്ട് 90% ആളുകൾക്കും ഇത് ഈ ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അങ്ങനെ എല്ലാ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസും ഇങ്ങനെ ചെയ്യുന്നതിനോട് അവർക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞത്.
സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ജനറ്റിക് ഘടകങ്ങൾ ഉള്ളതായിട്ട് അറിയില്ല എങ്കിൽ ഒരു സ്ത്രീ എത്ര വയസ്സാവുമ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്?
ഓസ്ട്രേലിയൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാമോഗ്രാഫിയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 50 വയസ്സ് തൊട്ടാണ് മാമോഗ്രാഫി ഇൻഡിക്കേറ്റഡ് ആകുന്നത്. അമേരിക്കൻ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണെങ്കിലും 40 വയസ്സ് മുതലാണ് അത് ചെയ്യുന്നത്.
ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇവിടെ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലേക്ക് വന്ന് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും കണക്കുകളോ പഠനങ്ങളോ ഉണ്ടോ?
അങ്ങനെ ഒരു പഠനം എനിക്ക് അറിവില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കെന്നോ ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിക്കെന്നോ വലിയ വ്യത്യാസങ്ങളില്ല. പ്രത്യേകിച്ചും വളരെ വളരെ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. അത് ജനിതകമായ ചില വ്യത്യാസങ്ങളാണ്. പ്രത്യേകിച്ചും ബാക്കിയുള്ള റിസ്ക് ഫാക്ടർ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ, ഒബീസിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുകയും മെനോപോസ് ലേറ്റ് ആകുകയും ചെയ്യുന്ന അവസരത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഇത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക്, ഇവർക്കൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു ഇൻക്രീസ് റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന കമ്മ്യൂണിറ്റിക്ക് ഇന്നത് കൂടുതലാണ് എന്ന് പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്.
ഡോക്ടർ, ഇപ്പൊ പറഞ്ഞ ഉത്തരവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ പ്രഗ്നന്റ് ആകുന്നത് വൈകുന്ന സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണോ അതോ അത്തരത്തിലുള്ള സാധ്യത ഉണ്ടോ?
ഒരു ഫാക്ടർ പറയുന്നത് ഫസ്റ്റ് ചൈൽഡ് ബർത്ത് ആഫ്റ്റർ ദ ഏജ് ഓഫ് 35, 35 വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഇൻക്രീസ് റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒരു ഇന്ത്യൻ സൊസൈറ്റിയിൽ എയർലി പ്രഗ്നൻസിയും എയർലി ചൈൽഡ് ബർത്തും ആണ്. അതുകൊണ്ട് അതത്രയും അതിലൊരു വലിയ ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല.
നന്ദി ഡോക്ടർ മാത്യു കെ ജോർജ്.
ഓ താങ്ക് യു.